പീഡിത ക്രൈസ്തവരെ സഹായിക്കുക. ഇതാണ് ഫ്രാൻസിസ് പാപ്പ ഈ മാസത്തെ പ്രാർത്ഥനാ നിയോഗമായി സഭാ തനയരുടെ മുന്നിൽ വയ്ക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ നൽകുന്ന പ്രാർത്ഥനാ നിയോഗം ദൃശ്യവൽക്കരിച്ചിരിക്കുന്ന 1.5 മിനിറ്റോളം മാത്രം ദൈർഘ്യമുള്ള വീഡിയോയും പതിവ് പോലെ പരിശുദ്ധ സിംഹാസനം സാമൂഹ്യ വിനിമയോപാധികളിൽ ഒന്നായ യൂട്യൂബിലൂടെ ലഭ്യമാക്കിയിരിക്കുന്നു. സ്പാനിഷ് ഭാഷയിലുള്ള ഈ വീഡിയോ അറബിയുൾപ്പെടെ വിവിധ ഭാഷകളിലുള്ള വരമൊഴിയോടെയും ലഭ്യമാണ്. ഈ വീഡിയോയിൽ പാപ്പ പറയുന്നു, വിശ്വാസത്തെ പ്രതി എത്രമാത്രം ആളുകളാണ് പീഡിപ്പിക്കപ്പെടുന്നത്. സ്വഭവനങ്ങളും ആരാധനായിടങ്ങളും സ്വന്തം മണ്ണും ഉപേക്ഷിച്ചു പോകാനും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിട്ടുപോകാനും നിർബന്ധിതരായവർ എത്രയേറെയാണ്. അവർ ക്രൈസ്തവരാണ് എന്ന ഒറ്റ കാരണത്താലാണ് പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നത്. അവർ ഏതു ക്രൈസ്തവ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്നൊന്നും പീഡിപ്പിക്കുന്നവർ നോക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ എത്ര പേർ പീഡിത ക്രൈസ്തവർക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്? സകല സഭകളുടെയും സമൂഹങ്ങളുടെയും പ്രാർത്ഥനകളാലും ഭൗതിക സഹായങ്ങളാലും അവർ പിന്തുണയ്ക്കപ്പെടുന്നതിനായി നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണിത്. ആദിമ ക്രിസ്ത്യാനികൾ ഏറ്റുവാങ്ങിയ പീഡാനുഭവങ്ങൾ നവരൂപങ്ങളിൽ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങു തകർക്കുന്നു. ഇന്ത്യയിലെ ഇവഞ്ചലിക്കൽ സഖ്യത്തിന്റെ മതസമിതിയുടെ, അതായത് ഇവഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിലീജിയസ് കമ്മീഷന്റെ ഒരു പഠനമനുസരിച്ച് 2016 പൂർവാർദ്ധത്തിൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ 134. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്, 25 എണ്ണം. രണ്ടാം സ്ഥാനത്ത് വരുന്നത് മധ്യപ്രദേശാണ്, 17 ആക്രമണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇക്കൊല്ലം തന്നെ ജനുവരി 3 മുതൽ ഫെബ്രുവരി 23 വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 12 ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായി. 24 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ആക്രമണങ്ങളിൽ 6 എണ്ണം ഈജിപ്തിലായിരുന്നു. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന് ക്രിസ്തുമതത്തിന്റെ ആരംഭത്തോളം തന്നെ പഴക്കമുണ്ട്. സഭയുടെ ശിരസായ ക്രിസ്തു തന്നെ പീഡിപ്പിക്കപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു. ഇതാണ് ചരിത്രം. പീഡാനുഭവ വേളയിൽ കുരിശ് ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന യേശുവിനെ കരഞ്ഞുകൊണ്ട് അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞ് അവിടുന്ന് പറയുന്ന വാക്കുകളിൽ ക്രിസ്ത്യാനികൾ പീഡകൾ ഏൽക്കേണ്ടി വരും എന്ന സൂചനയുണ്ട്. അവിടുന്ന് പറയുന്നു, പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്തു സംഭവിക്കും? ലൂക്കായുടെ സുവിശേഷം 23:31. ഇന്നും ക്രിസ്ത്യാനികളുടെ നിണം ചിന്തപ്പെടുന്നു. അതുകൊണ്ടുതന്നെയാണ് ഒഡീഷയിലെ കാണ്ടമാലിൽ അരങ്ങേറിയ പീഡനത്തിന് ഇരകളായ ക്രൈസ്തവരെക്കുറിച്ച് ആൻഡോ അക്കരെ രചിച്ച പുസ്തകത്തിന് 21-ാം നൂറ്റാണ്ടിലെ ആദിമ ക്രൈസ്തവർ എന്ന പേര് നൽകപ്പെട്ടത്. വിശ്വാസത്തെ പ്രതിസന്ധിയിലാക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ സഭയ്ക്കകത്തും പുറത്തും ധാരാളമുണ്ട്. മധ്യപൂർവ ദേശങ്ങളിൽ ക്രൈസ്തവർ എല്ലാ അർത്ഥത്തിലും വേട്ടയാടപ്പെടുന്നു. ഈ ആകുലത ഭാരത ക്രൈസ്തവ സഹോദരങ്ങളും പങ്കുവയ്ക്കുന്നു എന്നതിൽ സംശയമില്ല. ക്രൈസ്തവ സഹോദരങ്ങളെ കൂട്ടത്തോടെ കൊല ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഭീതിയുടെ വികാരങ്ങൾ ക്രൈസ്തവരിൽ മാത്രമല്ല മനസാക്ഷിയുള്ള സർവരിലും ജനിപ്പിക്കുന്നു. എല്ലാവരിലും വേദന ഉളവാക്കുന്നു. കഴിഞ്ഞ വർഷം യമനിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട മലയാളി സലേഷ്യൻ വൈദികൻ ടോം ഉഴുന്നാളിൽ മോചനത്തിനായി യാചിക്കുന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ ദൃശ്യം ആരുടെ കണ്ണുകളെയാണ് ഈറനണിയിക്കാത്തത്? ദയനീയമായിരുന്നു ആ രൂപം, ആ യാചന. കഴിഞ്ഞ വർഷം മാർച്ച് 4 അദ്ദേഹം തീവ്രവാദികളുടെ ബന്ദിയാക്കപ്പെട്ടത്. വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച ഉപവിയുടെ പ്രേക്ഷിതകൾ എന്ന സന്യാസിനി സമൂഹം യമനിലെ ഏദനിൽ നടത്തുന്ന അഗതി മന്ദിരത്തോട് ചേർന്നുള്ള കപ്പേളയിൽ കുർബാനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുകയായിരുന്ന അദ്ദേഹത്തെ ബന്ദിയാക്കിയ IS തീവ്രവാദികൾ റുവാണ്ട കെനിയ സ്വദേശിനികളായിരുന്ന 4 കന്യാസ്ത്രീകളെയും അഗതി മന്ദിരത്തിലെ ഏതാനും ജോലിക്കാരെയും വധിക്കുകയും ചെയ്തു. അച്ഛനെ ബന്ദിയാക്കിയ ശേഷം കപ്പേളയിലെ സക്രാരി, ബലിപീഠം, ക്രൂശിതരൂപം, ബൈബിൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, കന്യകാമാതാവിന്റെ തിരുരൂപം, കെടാവിളക്ക്, പ്രസംഗപീഠം എന്നിവയെല്ലാം തീവ്രവാദികൾ തകർത്തു. രക്തസാക്ഷിത്വത്തിന് ഓരോ നിമിഷവും നാം ഒരുങ്ങിയിരിക്കണമെന്ന് ഫാദർ ടോം ആ ദിവസങ്ങളിൽ വചന ശുശ്രൂഷകളിൽ കന്യാസ്ത്രീകളെ ഓർമ്മിപ്പിച്ചിരുന്നതായി ഈ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട തൊടുപുഴ സ്വദേശിനിയും മഠാധിപയുമായിരുന്ന സിസ്റ്റർ സാലി പറയുകയുണ്ടായി. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലൻ കുറിച്ച 36-ാം വാക്യം ഇവിടെ സ്മരണീയമാണ്. നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. വത്തിക്കാനിൽ തന്റെ വാസയിടമായ വിശുദ്ധ മാർത്തയുടെ നാമത്തിലുള്ള ദോമു സാങ്തേ മാർത്തെ മന്ദിരത്തിലെ കപ്പേളയിൽ രാവിലെ അർപ്പിക്കാറുള്ള ദിവ്യബലി മധ്യേ ഒരിക്കൽ നടത്തിയ വചന സമീക്ഷയിൽ ഫ്രാൻസിസ് പാപ്പ ക്രിസ്തുവാനുകരണത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത സഹനത്തെക്കുറിച്ച് പരാമർശിക്കവേ നിണസാക്ഷിത്വത്തെക്കുറിച്ച് ക്രിസ്തീയ വിരുദ്ധ പീഡനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഈ പീഡനങ്ങൾ തടയാൻ കൽപ്പുറ്റ ശക്തികളുടെ മൗന പങ്കാളിത്തത്തോടെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും നിരവധി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് പാപ്പ തദവസരത്തിൽ പറയുകയുണ്ടായി. എന്നാൽ പീഡാനുഭവമില്ലാതെ ക്രിസ്തുമതമില്ലെന്ന സത്യവും പാപ്പ സുവിശേഷ സൗഭാഗ്യങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന മുന്നറിയിപ്പ്, അതായത് തന്നെ പ്രതി മനുഷ്യർ തന്റെ ശിഷ്യരെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമെന്ന് യേശു പറയുന്നത് അനുസ്മരിച്ചുകൊണ്ട് എടുത്തുകാട്ടി. ഇന്ന് ക്രൈസ്തവർ മറ്റേതൊരു കാലഘട്ടത്തെയുംക്കാൾ കൂടുതലായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നും ക്രൈസ്തവരുടെ ആ വിധിക്ക് മുന്നിലാണ് നാം ഇന്ന് നിൽക്കുന്നതെന്നും അനുസ്മരിച്ച പാപ്പ നിണസാക്ഷികൾക്കുണ്ടായ ധൈര്യം നമുക്കും ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ പിൻചെല്ലുന്നവരെല്ലാം, അത് കത്തോലിക്കരാകാം, ആംഗ്ലിക്കൻ സമൂഹത്തിൽപ്പെട്ടവരാകാം, ഓർത്തഡോക്സ് സഭാംഗങ്ങളാകാം, ആരായാലും ശരി, അവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ സഹനങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ പ്രാർത്ഥനാ സഹായം അവർക്ക് അനിവാര്യമാണ്. ക്രൈസ്തവ കൂട്ടായ്മയിലുള്ള ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം, നിണസാക്ഷികളോട് നമുക്കുണ്ടായിരിക്കേണ്ട ഐക്യദാർഢ്യഭാവത്തിന്റെ പ്രാധാന്യം, ഫ്രാൻസിസ് പാപ്പ 2013 സെപ്റ്റംബർ 25 പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഈ വാക്കുകളിലാണ്. ലോകത്തിൽ നിരവധി ക്രൈസ്തവർ യാതനകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ നിസ്സംഗതാഭാവമാണോ പുലർത്തുന്നത്, അതോ കുടുംബാംഗങ്ങളിൽ ഒരാൾ വേദനിക്കുന്നത് പോലെ ഞാനതിനെ കാണുമോ? നിരവധി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നും സ്വന്തം വിശ്വാസത്തെ പ്രതി ജീവൻ നൽകുന്നുണ്ടെന്നും ഞാൻ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതെന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടോ അതോ അതെനിക്ക് അന്യമായി നിൽക്കുകയാണോ? യേശുക്രിസ്തുവിനു വേണ്ടി ജീവൻ നൽകുന്ന ആ സഹോദരനോടോ സഹോദരിയോടോ ഞാൻ തുറവുള്ളവനാണോ? നമുക്ക് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാം. പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവർക്കായി പ്രാർത്ഥിക്കുന്നവർ നിങ്ങളിൽ എത്ര പേരുണ്ട്? വിശ്വാസം ഏറ്റുപറയാനും വിശ്വാസം സംരക്ഷിക്കാനും വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആ സഹോദരനു വേണ്ടി, ആ സഹോദരിക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ഓരോ വ്യക്തിയും സ്വയം ചോദിക്കുക. യേശുനാഥൻ മുന്നറിയിപ്പേകുന്നുണ്ട്, എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. മത്തായിയുടെ സുവിശേഷം 10:22. സ്വാഭാവികമായും ഒരു ചോദ്യമുയരുന്നു, ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിന് കാരണമെന്ത്? അതിന് ഫ്രാൻസിസ് പാപ്പ നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്: യേശുവിനെ ദ്വേഷിച്ചത് എന്തു കാരണത്താലാണോ അതേ കാരണത്താലാണ് ലോകം ക്രൈസ്തവരെ ദ്വേഷിക്കുന്നത്. യേശു ദൈവത്തിന്റെ വെളിച്ചം കൊണ്ടുവന്നു, എന്നാൽ ലോകത്തിനിഷ്ടം സ്വന്തം ദുഷ്ചെയ്തികൾ മറച്ചുവെക്കുന്നതിനുള്ള അന്ധകാരമാണ്. ദുഷ്ടാരൂപിയിൽ നിന്ന് നമ്മെ കാത്തുകൊള്ളാൻ അന്ത്യ അത്താഴവേളയിൽ യേശു പ്രാർത്ഥിച്ചത് നാം ഓർക്കുക. സുവിശേഷത്തിന്റെയും ലോകത്തിന്റെയും മനോഭാവങ്ങൾ തമ്മിൽ എതിർപ്പുണ്ട്. യേശുവിനെ പിൻചെല്ലുകയെന്നാൽ ബത്ലഹേമിലെ രാത്രിയിൽ തെളിയിക്കപ്പെട്ട വെളിച്ചത്തെ അനുഗമിക്കുകയും ലോകത്തിന്റെ ഇരുളിനെ വെടിയുകയും ചെയ്യലാണ്. ആകയാൽ ഇന്നും സഭ വെളിച്ചത്തിനും സത്യത്തിനും സാക്ഷ്യമേകുന്നതിന് പലയിടങ്ങളിലും പരമപരീക്ഷണമായ രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. നമ്മുടെ എത്രയേറെ സഹോദരി സഹോദരന്മാരാണ് ക്രിസ്തുവിനെ പ്രതി നിന്ദനങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇരകളാകുന്നത്. നാം ആദ്യ നൂറ്റാണ്ടുകളിലെ ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ റോമിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ക്രൂരതകൾ എത്രയേറെയാണെന്ന്. അതേ നിഷ്ഠൂരതകൾ അതിലേറെയായി ഇന്ന് ക്രൈസ്തവർ അനുഭവിക്കുന്നു. പരീക്ഷണങ്ങളും അപകടങ്ങളും നിരവധിയാണെങ്കിലും തങ്ങൾ ക്രിസ്തുവിൻ്റേതാണെന്ന് അവർ ധീരതയോടെ സാക്ഷ്യപ്പെടുത്തുകയും എളിയവർക്കും പരിത്യക്തർക്കും സേവനം ചെയ്തുകൊണ്ട് സുവിശേഷം ജീവിക്കുകയും സത്യത്തിൽ സ്നേഹത്തിന് സാക്ഷ്യമേകുകയും ചെയ്യുന്നു. പ്രതിസന്ധികളുടെ നടുവിലും നിർഭയം ജീവിക്കാൻ ക്രിസ്ത്യാനിക്ക് കരുത്തു പകരുന്നത് യേശുവിൻ്റെ ഈ വാക്കുകളാണ്: ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. കൂടെ വസിക്കുന്ന ഇമ്മാനുവേലായ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ക്രൈസ്തവൻ്റെ ശക്തി. ലോകാവസാനം വരെ കൂടെയുണ്ടാകുമെന്ന് വാക്കു തന്നവൻ്റെ ഉറപ്പാണ് വിശ്വാസ പ്രശ്നങ്ങളിൽ ഏക ഉത്തരം. പീഠാസഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവനല്ല ക്രിസ്തു. നീ പീഠനമേൽക്കുമ്പോൾ അവനും നിന്നോടൊപ്പം കുരിശിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ് സത്യം. സഹനവഴികളിൽ വിശ്വാസി ഏകനല്ല, സഭ കൂടെയുണ്ട്. ഓരോരുത്തരുടെയും ആശങ്ക സഭാ സമൂഹം ഏറ്റെടുക്കുന്നു. അതുകൊണ്ടാണ് പീഡിത സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവശതകളിൽ അവരെ സഹായിക്കാനും സഭ കൂട്ടായ്മയിൽ പരിശ്രമിക്കുന്നത്. ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുടുംബവും ഇടവക സമൂഹവും രൂപതയും സഭയും എന്നോടൊപ്പമുണ്ട് എന്ന തിരിച്ചറിവ് നൽകുന്ന ആശ്വാസം, പീഡനങ്ങളെ അതിജീവിച്ച് മുന്നേറാനുള്ള ആത്മധൈര്യം വലുതായിരിക്കും. അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ്റെ വാക്കുകൾ ആവർത്തിക്കാൻ നമുക്ക് സാധിക്കും: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? റോമാക്കാർക്കുള്ള ലേഖനം 8:35. നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ മാസത്തെ പ്രാർത്ഥനാ നിയോഗത്തെ അധികരിച്ചുള്ള വിചിന്തനം.
നൊമ്പരമേറ്റും നിൻ തിരുനാമം എന്നും ഘോഷിക്കാം,
നിൻ തിരുകൃപകൾ തൂകി നയിക്കും നിന്നോട് പ്രേഷിതരേ.
ആപത്തുകളേ അടിപതരാതെ ലോകത്തിനു മേൽ വിജയം നേടും നിന്നോടൊന്നാകാ, നിന്നെ പിന്തുടരാ. നൊമ്പരമേറ്റം നിൻ തിരുനാമം എന്നും ഘോഷിക്കാ.
ബലമില്ലാത്തവരാമീദാസർക്ക് ബലമേ കീടണമേ,
ബലമില്ലാത്തവരാമീദാസർക്ക് ബലമേ കീടണമേ.
നൊമ്പരമേറ്റും നിൻ തിരുനാമം എന്നും ഘോഷിക്കാം,
നിൻ തിരുകൃപകൾ തൂകി നയിക്കും നിന്നോട് പ്രേഷിതരേ.
ആത്മനൊമ്പരങ്ങൾ എന്ന കാസറ്റിൽ നിന്നെടുത്തതാണ് ഈ ഗാനം. ഫാദർ ജോൺ പൈനുങ്കലിൻ്റെ വരികൾക്ക് ജേക്കബ് കൊരട്ടി ഈണം നൽകിയിരിക്കുന്നു. ആലാപനം കെസ്റ്ററും മിൻമിനി.
ിൽ താഴാതെന്നും തുണയായി തീർന്നവനെ,
അടിപതരാതെ നിന്നുടെ നാമം എന്നും ഘോഷിക്കാം.
ബലമില്ലാത്തവരാമീദാസർക്ക്
ബലമില്ലാത്തവരാമീദാസർക്ക് ബലമേ കീടണമേ.
നുംബരമേറ്റും നിൻ തിരുനാമം എന്നും ഘോഷിക്കാം.
നിൻ തിരുകൃപകൾ തൂകി നയിക്കൂ നിന്നുടെ പ്രേഷിതരെ.
ആപത്തുകളേ അടിപതരാതെ ലോകത്തിനുമേ വിജയം നേടും.
നിന്നെ പിന്തുടരാ നൊമ്പരമേറ്റൻ നിൻ തിരുനാമം എന്നും ഘോഷിക്കാം. നിൻ തിരുകൃപകൾ തൂകി നയിക്കൂ നിന്നുടെ പ്രേഷിതരേ.